താങ്കൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു അവയവം ആകുന്നു എങ്കിൽ ക്രിസ്തു ആ ശരീരത്തിന്റെ തലയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവിടുന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കേണ്ടത് അവന്റെ ഹിതമെന്ന ആ പാളത്തിന്മേലാണ് നിങ്ങളുടെ ജീവിത വണ്ടി ഓടേണ്ടത്.
നമസ്കാരം. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതെ, ജീവസന്ദേശ പഠനത്തിലൂടെ വചനധ്യാനത്തിനായി കാത്തിരിക്കുന്ന എല്ലാ പ്രിയ സ്നേഹിതർക്കും വന്ദനങ്ങൾ. ഫിലിപ്പിയർക്കുള്ള ലേഖനമാണല്ലോ നാം പഠിക്കുന്നത്. ഒരു ക്ലാസ് പോലും വിടാതെ പഠിക്കണം. ഏതെങ്കിലും ക്ലാസുകൾ കേൾക്കാതെ പോവുകയോ ഇനി വല്ല സംശയം ഉണ്ടായാൽ പോലും ഉടൻ ഞങ്ങളുമായി ബന്ധപ്പെടുമല്ലോ. ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിന്റെ വിഷയവിഭജനവും തയ്യാർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പഠനം ശ്രദ്ധിക്കാം. ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു.
സാമ്പത്തിക ബുദ്ധിമുട്ട് അനേകരും അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. അനേകരും ഈ കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി എനിക്കെഴുതാറുണ്ട്. വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നുപോകുന്ന ഒരു വ്യക്തിയായിരിക്കും താങ്കൾ. ഞാനൊന്ന് പറയട്ടെ, കടം വാങ്ങുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് പറയുവാൻ സാധിക്കുന്നത് കടം വാങ്ങുന്നത് തെറ്റാണ്. ദൈവം ഒരു ദൈവവൈതലിൽ ഇതൊരിക്കലും ആഗ്രഹിക്കുന്ന കാര്യമല്ല. ചിലരുടെ ഒരു സ്ഥിരം സ്വഭാവമാണിത്. നിവർത്തികെട്ടിട്ടല്ലെങ്കിലും കടം വാങ്ങിക്കുന്നത് അവർക്കൊരു രസമാണ്. ഇത് ചെയ്യുന്നതിന് വളരെയേറെ ന്യായീകരണങ്ങൾ കൊണ്ടുവരുന്നവരെ എനിക്കറിയാം. എന്നാൽ അവയിലൊട്ടുമുക്കാലും വെറും ഉപാധികൾ മാത്രമാണ് എന്ന് കാണുവാൻ സാധിക്കും. എനിക്കൊരു സ്ത്രീയെ അറിയാം, അവർക്ക് കടം ചോദിക്കുന്നതിൽ ഒരു മടിയുമില്ല. എന്തെങ്കിലുമൊക്കെ ഒരു കാരണം പറഞ്ഞ് വലിയ വലിയ തുകകൾ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും കടം വാങ്ങും. ഒരിക്കലും തിരികെ കൊടുക്കുവാൻ പരിപാടി കാണുകയുമില്ല. അല്ല, തിരിച്ചു കൊടുക്കുവാൻ പരിപാടി ഉണ്ടെങ്കിൽ തന്നെ കടം വാങ്ങുന്നത് തെറ്റാണ്. ഇങ്ങനെ പറയുന്നത് പലർക്കും ഇഷ്ടപ്പെടില്ല എന്നെനിക്കറിയാം. അല്ല, ഏതൊരു തെറ്റും അത് ചെയ്യുന്ന വ്യക്തിയോട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുകയില്ലല്ലോ. അതുകൊണ്ട് ഇഷ്ടാനിഷ്ടങ്ങളെ നോക്കാതെ ഈ ദുഷിച്ച പ്രവണതയ്ക്ക് വിരാമം ഇടുവാൻ ഒരു ദൈവവൈതലിന് എങ്ങനെ സാധിക്കും എന്ന് നമുക്ക് നോക്കാം. താങ്കൾ ഈ വിഷയത്തിൽ ഭാരപ്പെടുന്നൊരു വ്യക്തിയെങ്കിൽ എനിക്കെഴുതണം. കടത്തിൽ നിന്നും കരകയറിയിട്ട് സ്വസ്ഥമായിരിക്കുവാൻ താങ്കൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവോ? ദൈവവചനത്തിൽ അതിന് ചില പ്രായോഗിക മാർഗങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. താങ്കൾ അഭിമുഖീകരിക്കുന്ന ഏതൊരു സാഹചര്യത്തിലും തൃപ്തനായിരിക്കുവാൻ കഴിയുന്നുണ്ടോ? തനിക്ക് വളരെയേറെ ഉണ്ടെങ്കിലും ഒന്നുമില്ലെങ്കിലും തൃപ്തനായിരിക്കേണ്ടത് എങ്ങനെയെന്ന് പൌലോസിനറിയാമായിരുന്നു. അതിന്റെ രഹസ്യം തന്റെ ശക്തിക്കായി ക്രിസ്തുവിന്റെ ശക്തിയിൽ നിന്നും എടുക്കുന്നതായിരുന്നു. താങ്കൾക്ക് വലിയ ആവശ്യങ്ങളുണ്ടോ? താങ്കൾ ആഗ്രഹിക്കുന്നത് ലഭിക്കാത്തതിനാൽ അസന്തുഷ്ടിയിലാണോ? സംതൃപ്തനായിരിക്കേണ്ടതിന് ദൈവവാഗ്ദത്തങ്ങളിലും ക്രിസ്തുവിന്റെ ശക്തിയിലും ആശ്രയിക്കുവാൻ പഠിക്കുമോ? എപ്പോഴും കൂടുതൽ കൂടുതൽ വേണം എന്ന ചിന്തയാണെങ്കിൽ ആ ആഗ്രഹം താങ്കളിൽ നിന്നും മാറ്റുവാനും എല്ലാ സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയുവാനും താങ്കൾ തീർച്ചയായിട്ടും ദൈവത്തിൽ ആശ്രയിക്കണം. അങ്ങനെ താങ്കളെ പഠിപ്പിക്കുവാൻ ദൈവത്തോട് അപേക്ഷിക്കണം. അവിടുന്ന് താങ്കളുടെ സകല ആവശ്യങ്ങളും നൽകിത്തരും. എന്നാൽ താങ്കൾക്ക് ഏറ്റവും നല്ലതാകുമെന്ന് അവന് അറിയാവുന്നതുപോലെ മാത്രമായിരിക്കും ഈ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നത്. ഈ വിഷയത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുവാൻ ആരംഭിച്ചത്. ക്രിസ്തു നമ്മുടെ സംതൃപ്തി. നാം ലഭിക്കുന്ന പണം ശരിയായ വിധത്തിൽ വിനിയോഗിക്കുവാൻ പഠിച്ചാൽ അത് നമ്മെ പല ബുദ്ധിമുട്ടുകളിൽ നിന്നും കരകയറ്റും. എന്തെങ്കിലും സാധനം വാങ്ങിക്കുവാൻ നാം ചിന്തിക്കുമ്പോൾ ഇത് ആവശ്യമാണോ അതോ അത്യാവശ്യമാണോ എന്ന് നാം ചോദിക്കണം. ആവശ്യം രണ്ട് പ്രാവശ്യം ചിന്തിച്ചിട്ട് മാത്രം വാങ്ങുക. അത്യാവശ്യം നിങ്ങൾ ആദ്യം വാങ്ങുക. പലർക്കും അടുത്ത വീട്ടിലുണ്ട്, അല്ല കൂട്ടുകാരന്റെ കയ്യിൽ, കൂട്ടുകാരത്തിയുടെ കയ്യിൽ കണ്ടതുകൊണ്ട് എനിക്കും വേണമെന്ന ചിന്തയാണ്. അനേകരും ദുരഭിമാനം കൊണ്ടാണ് തങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നുപോകുന്നത് എന്ന് മനസ്സിലാക്കണം. ചില സാഹചര്യങ്ങൾ നമുക്ക് ഒരിക്കലും നമ്മെക്കൊണ്ട് തന്നെ നേരിടുവാൻ സാധിക്കാത്തതാകാം. രോഗം വന്ന് വളരെയധികം പണം ചെലവഴിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. ഞാൻ അങ്ങനത്തെ ഒരു സാഹചര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. ഒരു ദൈവപൈതൽ തന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കണം. പൗലോസ് ഫിലിപ്പിയിലെ വിശ്വാസികളോട് പറയുന്നത്, നിങ്ങൾ പിന്നെയും എനിക്കുവേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പ് തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു എങ്കിലും അവസരം കിട്ടിയില്ല എന്നാണ്. 11 വാക്യത്തിൽ പൗലോസ് അതിനൊരു വിശദീകരണം കൊടുത്തു. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. എത്ര മനോഹരമല്ലേ. താൻ ഒരിക്കലും അവരോട് സഹായാഭ്യർത്ഥന നടത്തിയിട്ടില്ല എന്ന് പൗലോസ് പറയുന്നു. താൻ ഏതവസ്ഥയിലും സംതൃപ്തനായിരിക്കാൻ ശീലിച്ചിരിക്കുന്നു. ഇതൊരു ദൈവപൈതലിന്റെ പ്രത്യേകതയാണ്. കാരാഗ്രഹത്തിലോ പുറത്തോ ഒരു വ്യത്യാസവുമില്ല. സംഗതികളെല്ലാം ഭംഗിയായും കൃത്യമായും നടന്നാൽ നാം ശരിയായ സ്ഥാനത്തായിരുന്നെന്നാൽ നാം സംതൃപ്തരായിരിക്കുമെന്നാണ് നമ്മിൽ പലരും ചിന്തിക്കുന്നത്. നാം സംതൃപ്തിക്കായി നമ്മുടെ സാഹചര്യത്തിലും ചുറ്റുപാടിലും ആശ്രയിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതൊരിക്കലും നമുക്ക് സംതൃപ്തി നൽകില്ല. പൗലോസ് പറയുകയാണ് 12 വാക്യത്തിൽ, താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ഇങ്ങനെയൊരു ദൈവകൃപയ്ക്കു വേണ്ടി ഓരോ ദൈവപൈതലും പ്രാർത്ഥിക്കേണ്ടതാണ്. നമ്മുടെ ബുദ്ധിമുട്ടും പ്രയാസവും എന്നൊക്കെ പറയുന്നത് ഒട്ടുമുക്കാലും നമ്മുടെ മനസ്സിന്റെ അവസ്ഥ കൂടിയാകുന്നു എന്ന് മറക്കരുത്. പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ദാനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. എന്നിരുന്നാലും സാമ്പത്തികമായി ഏറ്റവും താണ നിലയിലും ഏറ്റവും ഉന്നതമായ നിലയിലും ജീവിപ്പാൻ എനിക്കറിയാമെന്നാണ്. ഒന്നുമില്ലാതിരുന്ന പല സന്ദർഭങ്ങളിലും അവൻ സംതൃപ്തനായിരുന്നു. ധാരാളമായി ദൈവം അവന് നൽകിയ അവസരങ്ങളുണ്ട്, അപ്പോഴും അവൻ തൃപ്തനായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നാം പഠിച്ചിരിക്കേണ്ട ഒരു ശ്രേഷ്ഠ പാഠമാണിത്. ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും സംതൃപ്തമായ ജീവിതം ദൈവത്തോടുകൂടെ നയിക്കുവാൻ കഴിയുന്നത് അനുഗ്രഹിക്കപ്പെട്ട പദവിയാണ്. ആദായമാർഗം അറ്റുപോകുമ്പോൾ, വരുമാനം കുറയുമ്പോൾ ദൈവത്തെ ദുഷിക്കുകയും അവനോട് പിറുപിറുക്കുകയും ചെയ്യാറുണ്ടോ? ഏതവസരത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നതിനും നാം തയ്യാറായിരിക്കേണ്ടത് അത്രേ. അടുത്തതായി ചിന്തിപ്പാൻ പോകുന്ന വാക്യം പലപ്പോഴും നാം ഉദ്ധരിക്കാറുള്ള ഒന്നാണ്. എന്നാൽ ഇതെല്ലായ്പ്പോഴും ഇഷ്ടാനുസരണം ഉപയോഗിക്കാവുന്ന വാക്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. ജീവിതത്തിന്റെ പ്രായോഗിക വശമാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനാൽ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട ഒന്നാണ് ഇത്. ഫിലിപ്പിലേഖനം 4 13 വാക്യം സുപരിചിതമാണല്ലോ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഈ വാക്യങ്ങളിലെ പൗലോസിന്റെ സന്തോഷം ഈ ലേഖനത്തിലെ മറ്റുള്ള സന്തോഷങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. മറ്റു ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സന്തോഷം തന്റെ ക്രിസ്തുവിലുള്ള സ്ഥിരമായ ബന്ധത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ പൊതുവായുള്ള സന്തോഷങ്ങളാണ്. എന്നാൽ 4:10 വാക്യം മുതൽ പറഞ്ഞിരിക്കുന്ന സന്തോഷം ഒരു പ്രത്യേക കാര്യത്തിന്മേലാണ്. അത് ഫിലിപ്പിയിലെ വിശ്വാസികൾ തന്റെ സ്ഥിതിയോട് ഒരു പ്രത്യേക താൽപര്യം കാണിച്ചതിനാലുള്ളതാണ്. വാസ്തവത്തിൽ അപ്പോസ്തലൻ പറയുന്നത്, വ്യക്തിപരമായി എനിക്ക് ഒന്നും ആവശ്യമില്ല, ഇതിനോടകമുള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിക്കാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിക്കുവാൻ കഴിയുന്ന രഹസ്യം ഞാൻ പഠിച്ചു കഴിഞ്ഞു. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായ ക്രിസ്തുവിശ്വാസിയുടെ ആത്മാവിലെ ഒരു ഉൾക്കാഴ്ചയും അദ്ദേഹത്തിന്റെ ആ മഹാത്മ്യത്തിന്റെ രഹസ്യത്തിന്റെ ഉൾക്കാഴ്ചയുമാകുന്നു നമുക്കിവിടെ ലഭിക്കുന്നത് എന്നൊരു മഹാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം, ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായ ക്രിസ്തു വിശ്വാസിയുടെ ആത്മാവിലെ ഉൾക്കാഴ്ചയും അദ്ദേഹത്തിന്റെ ആ മഹാത്മ്യത്തിന്റെ രഹസ്യത്തിന്റെ ഉൾക്കാഴ്ചയുമാകുന്നു നമുക്കിവിടെ ലഭിക്കുന്നത്. തനിക്ക് സംഭവിക്കുന്നത് എന്തും അംഗീകരിക്കുവാനും അതിനെക്കൊണ്ട് ചിലതൊക്കെ ഉണ്ടാക്കിയെടുക്കുവാനും അദ്ദേഹം പഠിച്ചിരുന്നു. ചില ആളുകളുണ്ട്, അവർക്ക് സമൃദ്ധിയിൽ ജീവിക്കുവാൻ അറിയാം, ഇല്ലായ്മയിൽ അവർ പതറിപ്പോകും. ചില ആളുകൾ നേരെ മറിച്ചാണ്, ഞെരുക്കത്തിൽ ഭംഗിയായി കഴിഞ്ഞുകൂടും, സമൃദ്ധിയിലാകെ തെറ്റും. എന്നാൽ പൗലോസിന് രണ്ടവസ്ഥയും ഒരുപോലെയായിരുന്നു. അതിന്റെ രഹസ്യം എന്തായിരുന്നു എന്ന് മനസ്സിലായോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു അഥവാ എനിക്ക് സകലവും ചെയ്യുവാൻ കഴിയും എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ എനിക്ക് സകലവും ചെയ്യുവാൻ കഴിയും എന്നാണ് പൗലോസ് അർത്ഥമാക്കുന്നത്. അതായത് നിന്റെ ജീവിതത്തിലെ ക്രിസ്തുവിന്റെ ഹിതപ്രകാരം സകലവും പ്രവർത്തിപ്പാൻ കഴിയുന്ന അവസ്ഥ. വേറെ വിധത്തിൽ പറഞ്ഞാൽ എന്തെല്ലാം നിങ്ങൾ ചെയ്യണമെന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നുവോ അതിനുള്ള ശക്തി അവൻ പ്രദാനം ചെയ്യും എന്നർത്ഥം. എന്തെല്ലാം വരങ്ങൾ അവൻ നിങ്ങൾക്ക് തരുമോ അവ പ്രായോഗികത്തിൽ വരുത്തുവാനുള്ള ശക്തിയും അവൻ നൽകും. ക്രിസ്തുവിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെല്ലാം ആവശ്യമായ ശക്തി നിങ്ങൾക്ക് അവൻ പകർന്നു തരും. പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഈ വാക്യം. എന്തും ചെയ്യുവാനുള്ള കഴിവ് ദൈവം ഒരു വ്യക്തിക്ക് നൽകുമെന്നാണ് ഈ വാഗ്ദത്തം പറയുന്നത് എന്ന് പലരും ചിന്തിക്കാറുണ്ട്. പലരും ഈ കാര്യത്തിൽ വളരെയേറെ ന്യായവാദം ഉയർത്തിക്കേൾക്കാറുണ്ട്. എന്നാൽ ഈ വാഗ്ദത്തം അങ്ങനെയല്ല സുഹൃത്തെ. ഞാൻ ഒരു ഉദാഹരണം കൊണ്ട് എന്റെ ആശയം വ്യക്തമാക്കട്ടെ. എനിക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുവാൻ വളരെ ഇഷ്ടമാണ്. പലതുകൊണ്ടും ട്രെയിൻ യാത്ര രസമാണല്ലേ. ഞാൻ വളരെയേറെ യാത്ര ചെയ്യുന്നുമുണ്ട്. സാധാരണ ഞാൻ യാത്ര ചെയ്യുന്ന ഒരു ട്രെയിനാണ് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നും ഷൊർണൂർക്ക് പോകുന്ന വേണാട് എക്സ്പ്രസ്. എന്തുമാത്രം ആളെയും വഹിച്ചുകൊണ്ട് എത്ര വേഗത്തിലാണ് വേണാട് എന്നും പോവുകയും വരികയും ചെയ്യുന്നത്. വേണാട് എക്സ്പ്രസ്സിന് വേണമെങ്കിൽ പറയാം, ഷൊർണൂറിനും തിരുവനന്തപുരത്തിനും ഇടയ്ക്കുള്ള റെയിൽ പാളത്തിൽ വേണാട് ചെയ്യണമെന്ന് പരിപാടിയിട്ടിരിക്കുന്നതെല്ലാം എനിക്ക് ചെയ്യുവാൻ കഴിയും. ആളുകൾ കൂടുതൽ കയറിയാലും ഞാൻ വലിക്കാം. ഈ റൂട്ടിലെ കയറ്റങ്ങളും ഇറക്കങ്ങളും സാരമില്ല. മഴയോ വെയിലോ പ്രശ്നമില്ല. ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്നാൽ ഒരു ദിവസം ഈ വണ്ടി പറഞ്ഞെന്നിരിക്കട്ടെ, ശേടാ എത്ര വർഷങ്ങളായി ഞാൻ ഈ റൂട്ടിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, രാവിലെ അങ്ങോട്ട് വൈകിട്ട് ഇങ്ങോട്ട്. എന്തൊരു വിരസത! ഓരോ ദിവസവും ഞാൻ കൊണ്ടുവരുന്ന ഒരു വലിയ പങ്ക് എന്നും എറണാകുളത്ത് ഇറങ്ങിപ്പോകുന്നു. എന്നാൽ വർഷങ്ങളായിട്ട് ഞാനീ എറണാകുളം പട്ടണം കണ്ടിട്ടില്ല. ഞാൻ കൊച്ചിയിലേക്ക് പോയിട്ടില്ല. നാളെ രാവിലെ ഞാൻ ഷൊർണൂർക്ക് പോകുന്നില്ല, എറണാകുളത്ത് പട്ടണം ഒന്ന് കാണുവാൻ പോവുകയാണ്. എനിക്കും ഒരു ഒഴിവൊക്കെ വേണ്ടേ? വിഡ്ഢിക്കഥയാണല്ലേ. ചിന്തിക്കു സുഹൃത്തെ, അങ്ങനെങ്ങാനും ഈ നമ്മുടെ വണ്ടി പറഞ്ഞ് ചെയ്താൽ പാളം വിട്ട് അല്പം പോലും മുൻപോട്ട് നീങ്ങുവാൻ അതിന് സാധിക്കില്ല. അവിടം കൊണ്ട് അത് അവസാനിക്കും, അതിലിരിക്കുന്നവരും അവസാനിക്കും എന്ന് മറക്കരുത്. അതാണ് സംഭവിക്കുന്നത് ഇല്ലേ. എനിക്ക് ക്രിസ്തുവിൽ സകലവും ചെയ്യുവാൻ സാധിക്കും എന്ന് പൗലോസ് പറയുമ്പോൾ ഇങ്ങനെയൊരു ആശയമാണ് നാം ഇവിടെ കാണുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തേ, താങ്കൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു അവയവം ആകുന്നു എങ്കിൽ ക്രിസ്തു ആ ശരീരത്തിന്റെ തലയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവിടുന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കേണ്ടത് അവന്റെ ഹിതമെന്ന ആ പാളത്തിന്മേലാണ് നിങ്ങളുടെ ജീവിത വണ്ടി ഓടേണ്ടത്. എനിക്കെല്ലാം ചെയ്യാമെന്നല്ല പൗലോസ് ഇവിടെ പറയുന്നത്. പൗലോസ് ഇവിടെ പറയുന്നത് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നതൊക്കെയും അവൻ എന്നെ രക്ഷിച്ച സമയം മുതൽ ഈ ഭൂമിയിൽ നിന്നും അവൻ എടുക്കുന്ന സമയം വരെയും പ്രവർത്തിക്കുവാൻ എനിക്ക് കഴിയും എന്നാണ്. നാം ഒന്നാം അധ്യായത്തിൽ പഠിച്ചല്ലോ, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന്. ആ ദൈവഹിതത്തിൽ നിന്നും എന്നെ മാറ്റിക്കളവാൻ ആരെക്കൊണ്ടും ഒന്നിനെക്കൊണ്ടും സാധിക്കില്ല. ഇവിടെ പറയുന്നു, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരമെന്ന്. താങ്കളെക്കുറിച്ചുള്ള അവന്റെ ആ ഗതി അനുസരിച്ച് പ്രവർത്തിപ്പാൻ താങ്കളെ ശക്തീകരിക്കുകയും കഴിവുള്ള വ്യക്തിയാക്കി തീർക്കുകയും ചെയ്യുന്നത് ക്രിസ്തുവാണ്. താങ്കൾക്കിഷ്ടമുള്ളത് എന്തും ചെയ്യുവാനായി നിയന്ത്രാതീതമായ ശക്തി താങ്കളുടെ കയ്യിൽ തരുമെന്നല്ല അവൻ നിശ്ചയമായും അർത്ഥമാക്കുന്നത്. എന്നാൽ താങ്കളെക്കുറിച്ചുള്ള അവന്റെ ഹിതത്തിൻ പ്രകാരമുള്ള സകല കാര്യവും ചെയ്യുവാനുള്ള ശക്തി അവൻ താങ്കൾക്ക് നൽകും. നാം ക്രിസ്തുവിലായിരിക്കുകയും അവിടുത്തെ ഹിതപ്രകാരമുള്ള പാളത്തിൽ കൂടി മുമ്പോട്ടു പോകുകയും ചെയ്യുമ്പോൾ ആർക്കും നമ്മെ ചെറുക്കുവാൻ കഴിയുകയില്ല, ആർക്കും നമ്മെ തടസ്സപ്പെടുത്തുവാൻ കഴിയുകയില്ല. എന്നാൽ ഈ ദൈവഹിതമെന്ന മഹത്വകരമായ സ്ഥാനത്തു നിന്നും നാം പാപം മൂലമോ മനഃപൂർവമായുള്ള അനുസരണക്കേട് മൂലമോ വ്യതിചലിക്കുന്ന നിമിഷത്തിൽ നാം നാശത്തിലേക്കായിരിക്കും പോകുന്നത്. എന്നാൽ നാം നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പാളത്തിൽ കൂടി തന്നെ നീങ്ങിയാൽ ക്രിസ്തുവിൽ നമുക്ക് സകലവും ചെയ്യുവാൻ സാധിക്കും. ഇവിടെ പറയുന്നു, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും എന്ന്. ഓർക്കണം, ഇവിടുത്തെ ആ വ്യവസ്ഥ നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിക്കണം എന്നുള്ളതാണ്. പലരും നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ അത് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഭാഗം മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവമേ നീ ചെയ്ത വാഗ്ദത്തമല്ലേ നീ നിവർത്തിച്ച് മതിയാകൂ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ അത് മൊത്തത്തിൽ നാം കാണണം. ശക്തിക്കായി നാം അപേക്ഷിക്കുന്നതിനു മുൻപ് നാം എവിടെയാണ് നിൽക്കുന്നത് എന്ന് ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ്. ദൈവഹിതത്തിലായിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവഹിതം എങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത്? ദൈവവചനം പഠിക്കുന്നതിൽ കൂടി ദൈവഹിതം അറിയുവാൻ കഴിയും. ദൈവഹിതം നാം മനസ്സിലാക്കുവാൻ ദൈവവചനത്തിൽ വളരെ പ്രാഗൽഭ്യം നമുക്കുണ്ടാകണം. ദൈവവചനം ആദിയോടന്തം പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുക. അപ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പൂർണ്ണഹിതം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ത് എന്ന് കാണുവാൻ നമുക്ക് സാധിക്കും. നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ള ഒരു അടിസ്ഥാനവും അപ്പോൾ ഉണ്ടാകും. ദൈവഹിതത്തിലായിരിക്കുകയും ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ സന്തോഷവും സംതൃപ്തിയും ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നിൽ ജീവിക്കുന്നവന്റെ ശക്തിയാൽ ഞാൻ എന്തും ചെയ്യുവാൻ തയ്യാറാണ് എന്നത്രേ ഇവിടുത്തെ യഥാർത്ഥയർത്ഥം. എന്നിൽ ജീവിക്കുന്നവന്റെ ശക്തിയാൽ ഞാൻ എന്തും ചെയ്യുവാൻ തയ്യാറാണ്. അതത്രേ സന്തോഷകരമായ ജീവിതം. അല്ലാതെ ഒരുപാട് നമുക്ക് ഭൌമികമായി ഉണ്ട് എന്നുള്ളതുകൊണ്ടല്ല സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്നത്. അനേകരും ചിന്തിക്കുന്നത് തങ്ങൾക്ക് യാതൊന്നുമില്ല എന്നതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നത്രേ. ഞാൻ പറയട്ടെ, എത്ര ഉന്നതമായ ഒരു മാതൃകയാണ് പൗലോസ് ഇവിടെ നമുക്ക് കാണിക്കുന്നത്. കാരാഗ്രഹത്തിൽ എല്ലാ പരിമിതികളുടെയും മധ്യത്തിൽ കഴിയുമ്പോൾ അവൻ പറയുകയാണ്, ഞാൻ സംതൃപ്തനാകുന്നു എന്ന്. താൻ സന്തുഷ്ടനാണ്, സംതൃപ്തനാണ്, സമ്പന്നനാണ്. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ഈ പറഞ്ഞതുപോലെ മാത്രമേ സമ്പന്നനായിരിക്കുവാൻ സാധിക്കൂ. ലോകപ്രകാരം എല്ലാം വാരിക്കൂട്ടിയാലും ജീവിതത്തിൽ യാതൊരു സന്തോഷവും സമാധാനവും ഇല്ലാത്ത സ്ഥിതിയാകുന്നു എങ്കിൽ അതിനോളം അരക്ഷിതാവസ്ഥ വേറെന്താണ്? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ അധ്യായത്തിൽ നാം കാണുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യം, നാലാം വാക്യത്തിൽ നാം സന്തോഷത്തെക്കുറിച്ച് കണ്ടു. വീണ്ടും നാം ഏഴാം വാക്യത്തിൽ സമാധാനത്തെക്കുറിച്ച് കണ്ടു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. ഇവിടെ ഇതാ സംതൃപ്തിയെക്കുറിച്ച് നാം കാണുന്നു. താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ ആഗ്രഹിക്കുന്നതും ഈ മൂന്ന് കാര്യങ്ങളല്ലേ? ഇതിനുവേണ്ടിയല്ലേ ഈ പാടുപെടുന്നത് മുഴുവൻ? എന്നാൽ അത് ലഭിക്കുവാനുള്ള ഒരേ ഒരു മാർഗം, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ ദൈവസന്നിധിയിൽ എല്ലാം അർപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ സകല ബുദ്ധിയും കവിഞ്ഞ ദൈവസമാധാനം നിങ്ങൾക്ക് ലഭിക്കും. ജീവിതത്തിലെ യാതൊന്നും ഭൗമികമായി ഇല്ലാത്ത ഒരു അവസ്ഥയിലാകുന്നു എങ്കിൽ തന്നെ നിങ്ങളെ സംതൃപ്തിയോടെ നടത്തുവാൻ ദൈവം മതിയായവനാണ്. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത്ര വലിയ വചനം അവിടുന്ന് ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഞങ്ങൾ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട ഓരോരുത്തരെ അതിനായിട്ട് അവിടുന്ന് ശക്തീകരിക്കണമേ. ആരെങ്കിലും സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സംതൃപ്തിയില്ലാതെ ഇന്ന് ഈ വചനം കേൾക്കുന്നുവെങ്കിൽ കർത്താവെ, സൗജന്യമായി ഇതെല്ലാം അവിടുന്ന് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നുള്ള ആ വാസ്തവം മനസ്സിലാക്കി അത് അവകാശപ്പെട്ട് പ്രാപിച്ച് സന്തോഷമായി, സമാധാനമായി, സംതൃപ്തിയായിരിക്കാൻ നിന്റെ കുഞ്ഞുങ്ങളെ നീ സഹായിക്കണമേ. അതിനായി അവിടുന്ന് തന്നിട്ടുള്ള എല്ലാ ഉപാധികൾക്കായിട്ടും സ്തോത്രം. ദൈവഹിതത്തിലായിരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ എഴുതിയാലും ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ഇതുവരെ എന്നെ കരുതിയ നാഥ എന്ന് ആരംഭിക്കുന്ന ഈ ഗാനം വീണ്ടും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നും സഹോദരൻ രാജൻ ടിവി ആണ്.
സഗപസനി പനിസനി സ ഇതുവരെ എന്നെ കരുതിയ നാഥ ഇനി എനിക്കെന്നും തവ കൃപ മതിയ. ഇതുവരെ എന്നെ കരുതിയ നാഥ ഇനി എനിക്കെന്നും തവ കൃപ മതിയ. ഗുരുവരനാം നീ കരുതുകിൽ പിന്നെ പുറവൊരു ചെറുതും വരികില്ല പരനെ. ഗുരുവരനാം നീ കരുതുകിൽ പിന്നെ പുറവൊരു ചെറുതും വരികില്ല പരനെ. അരികളിൽ നടുവിൽ വിരുന്ന എന്നൊരുക്കും നീ പരിമള തൈലം പകരുവൻ ശിരസിൽ അരികളിൽ നടുവിൽ വിരുന്നൊരുക്കും നീ പരിമള തൈലം പകരുവൻ ശിരസിൽ ഇതുവരെ എന്നെ കരുതിയ നാഥ ഇനി എനിക്കെന്നും തവ കൃപ മതിയാം ഇതുവരെ എന്നെ കരുതിയ നാഥ ഇനി എനിക്കെന്നും തവ കൃപ മതിയാം പരിചിതർ പലരും പരിഹസിച്ചെന്നാൽ പരിചിൽ നീ കൃപയാൽ പരിചരിച്ചെന്നെ പരിചിതർ പലരും പരിഹസിച്ചെന്നാൽ പരിചിൽ നീ കൃപയാൽ പരിചരിച്ചെന്നെ തിരുച്ചിറകടി മറച്ചിരുൾ തീരും വരെ എനിക്കരുളും അരുമയോടഭയം തിരുചിറകടിയിൽ മറച്ചിരുൾ തീരും വരെ എനിക്കരുളും അരുമയോടഭയം ഇതുവരെ എന്നെ കരുതിയ നാഥ ഇനി എനിക്കെന്നും തവ കൃപ മതിയാ ഇതുവരെ എന്നെ കരുതിയ നാഥ എനിക്കെന്നും തവ കൃപ മതിയാ
വെണ്മ വസ്ത്രമുള്ളവരിവരാർ എന്നാരംഭിക്കുന്ന ഈ ഗാനം വീണ്ടും കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു മേരി ജോൺ ബോംബെ.
വസ്ത്രമുള്ളോരിവരാ വെണ്മ വസ്ത്രമുള്ളോരി